ശശി ഇമ്മാനുവൽ എഴുതുന്ന ലേഖനം ഹൃദയം നഷ്ടപ്പെട്ട മനുഷ്യർ. സംഭവം നടക്കുന്നത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു മൃതസംസ്കാര ശുശ്രൂഷ നടക്കുകയാണ്. മരണമടഞ്ഞയാൾ നിസ്സാരക്കാരനല്ല. ചരമപ്രസംഗത്തിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ജീവിതകാലത്ത് തന്നെ ശ്രദ്ധേയനായിരുന്ന പ്രഗത്ഭ വാഗ്മിയായ പാദുവായിലെ വിശുദ്ധ അന്തോനീസ്. വലിയ കൊള്ളപ്പലിശക്കാരൊക്കെ നാടുവാഴുന്ന കാലമാണ്. അമിതമായി പലിശ ഈടാക്കുന്ന ഒരു ധനികനായ വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. മൃതസംസ്കാര യാത്ര കെങ്കേമമായി തന്നെ ദേവാലയത്തിലെത്തി. ബന്ധുക്കളുടെ പ്രത്യേക താല്പര്യവും മുൻകൈയെടുക്കലും മൂലമാണ് വിശുദ്ധ അന്തോനീസിനെ തന്നെ ചരമപ്രസംഗത്തിനായി ദേവാലയത്തിലെത്തിക്കാൻ കഴിഞ്ഞത്. വിശുദ്ധൻ ധ്യാനപൂർവം വേദപുസ്തകം തുറന്നു. അദ്ദേഹത്തിന് ലഭിച്ചത് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്ന വചനഭാഗമാണ്. അദ്ദേഹം ഒന്ന് ധ്യാനിച്ചിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഹൃദയമില്ലാത്തവന്റെ മൃതദേഹം പള്ളിയിൽ വെച്ചുകൊണ്ടിരിക്കാനോ സെമിത്തേരിയിൽ അടക്കം ചെയ്യാനോ പാടില്ല. മൃതദേഹം വേഗം പള്ളിക്ക് പുറത്തേക്ക് മാറ്റണം. ആളുകൾ അന്താളിച്ചുപോയി. ചിലരൊക്കെ രോഷാകുലരാകാൻ തുടങ്ങി. വികാരിയച്ഛൻ പേടിച്ച് ഓടിവന്നു, കാരണം അന്വേഷിച്ചു. പക്ഷേ വിശുദ്ധ അന്തോണീസ് പറഞ്ഞു, ഇത് ഹൃദയമില്ലാത്ത വെറും ശരീരമാണ്. ഈ മനുഷ്യന്റെ ഹൃദയം അയാളുടെ പണപ്പെട്ടിയിലുണ്ട്. മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ ഈ അപമാനം സഹിക്കാൻ കഴിയാതെ അസ്വസ്ഥരും കോപാകുലരുമായി. എങ്കിലും അന്തോണിയച്ഛനെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി അക്കാലത്ത് തന്നെ എല്ലാവരും അംഗീകരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്നറിയാൻ അവർ തീരുമാനിച്ചു. ബന്ധുക്കളിൽ ചിലർ പരേതന്റെ പണപ്പെട്ടി പരിശോധിക്കാൻ വീട്ടിലേക്ക് ഓടിയപ്പോൾ മറ്റു ചിലർ അന്നത്തെ രീതിയിൽ മൃതദേഹം പരിശോധിച്ച് ഇക്കാര്യത്തിൽ തീർപ്പ് വരുത്താൻ തീരുമാനിച്ചു. എന്നാൽ വിശുദ്ധനാകട്ടെ ശാന്തമായി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചുനിന്നു. മൃതദേഹത്തിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ ഹൃദയമില്ലെന്ന കാര്യം അവർക്ക് ബോധ്യമായി. അതേസമയം പണപ്പെട്ടി പരിശോധിക്കാൻ പോയവർ അതിൽ നിന്നും ധനികന്റെ രക്തം പുരണ്ട ഹൃദയം കണ്ടെത്തി. അതുമായി ദേവാലയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഉടനെ അന്തോണിയച്ഛൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവവചനം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും ഹൃദയവും. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിലായിരിക്കണമോ പണപ്പെട്ടിയിലായിരിക്കണമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്ന ഈശോയുടെ വചനം ഓർമ്മിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ മൂർച്ചയേറിയതായിരുന്നു. ഈ അത്ഭുതം ദർശിച്ച നിരവധി ധനവാന്മാർ മാനസാന്തരപ്പെടാൻ ഇടയായെന്ന് വിശുദ്ധന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ തിരുവചനം ഈശോയുടെ ഹൃദയത്തിന്റെ വേദനയും ഇന്നിന്റെ വലിയൊരു യാഥാർത്ഥ്യവുമാണ്. ഈ ജനം അദരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. മത്തായി 15:8. വിശുദ്ധ അഗസ്റ്റിന്റെ ഒരു നിരീക്ഷണം ഈ വിഷയത്തിൽ ഏകദേശം ഇപ്രകാരം വിവർത്തനം ചെയ്യാവുന്നതാണ്. മാമോദീസ സ്വീകരിച്ച നിരവധി അവിശ്വാസികൾ ദേവാലയത്തിനകത്ത് കോട്ടുവ ഇടുമ്പോൾ ഒരു മാമോദീസയുടെയും പിൻബലമില്ലാത്ത അനേകം വിശ്വാസികൾ ദേവാലയത്തിന് വെളിയിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ഹൃദയം എവിടെയാണ്? അത് ക്രിസ്തുവിൽ നിന്ന് ഒരുപാട് ദൂരെ ഏത് പെട്ടിയിലാണ് നാം ഭദ്രമായി പൂട്ടിവെച്ചിരിക്കുന്നത്? യേശയ്യയുടെ ഈ വാക്കുകളിൽ കപടത നിറഞ്ഞ നമ്മുടെ ആത്മീയത ചോദ്യം ചെയ്യപ്പെടുന്നു. കർത്താവ് അരുളി ചെയ്തു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അദരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എന്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. യേശയ്യ 29:13. ഹൃദയപൂർവം ദൈവത്തിന് മുൻപിൽ നിൽക്കാനാകുക എന്നതിൻ്റെ പേരല്ലേ യഥാർത്ഥ ആത്മീയത? ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ, അതിനപ്പുറത്ത് ഒന്നുമല്ല. ഇങ്ങനെ പറഞ്ഞതും പാദുവായിലെ വിശുദ്ധ അന്തോണീസ് തന്നെയാണ്. മറ്റുള്ളവരെ നമുക്ക് കബളിപ്പിക്കാനായേക്കും, എന്നാൽ ദൈവത്തെയോ? തിരുവചനം പറയുന്നു, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. ഗലാത്തിയ 6:3. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് പലരും. സത്യത്തിൽ ഈ മഹാമാരിക്കാലം നമുക്ക് ഒരളവോളം വെളിവാക്കി തന്നത് നമ്മൾ നയിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിന്റെ പൊള്ളത്തരങ്ങളെയായിരുന്നു. മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങളിൽ ഭൂരിഭാഗവും മരണം ഇത്ര വേഗത്തിൽ തങ്ങളെ തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നവരല്ല. കോവിഡ് മൂലം ഈ ലോകത്തു നിന്ന് യാത്രയായ ഓരോരുത്തരും നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, ഒന്ന് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായി അവശേഷിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഒരുവൻ എന്തായിരുന്നോ അത് മാത്രം. വിശുദ്ധ അന്തോണിയുടെ വാക്കുകളുടെ ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ഈശോയെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ ഗൗരവമായി നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇനി യേശുവിൻ്റെ സ്വന്തമെന്ന് കരുതുന്ന ശിഷ്യത്വത്തിൻ്റെ ജീവിതം നയിക്കുന്നവരുടെ ഹൃദയങ്ങളെ വിശകലനം ചെയ്താലോ? ഒരാത്മീയ ഗ്രന്ഥത്തിൽ ശിഷ്യന്മാരുടെ ഇളകിയാടലുകളെ ഇപ്രകാരമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴും അവരാരും അവനിലായിരുന്നില്ല. ശിഖരങ്ങൾ അവനിലേക്ക് ചാഞ്ഞു നിൽക്കുമ്പോഴും അവരുടെ വേരോട്ടങ്ങൾ മറ്റേതോ കരങ്ങളിലായിരുന്നു. ക്രിസ്തുവിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നൽ ഉളവാക്കുമ്പോഴും നമ്മുടെ വേരോട്ടങ്ങൾ എവിടെയാണ്? ഗൗരവത്തോടെ തന്നെ ചിന്തിക്കാം. സഹാറ മരുഭൂമിയിലെ ക്രൈസ്തവ താപസനായിരുന്ന വാഴ്ത്തപ്പെട്ട ചാൾസ് ഡി ഫുക്കോ പറയുന്നു, ദൈവമുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം അവിടത്തേക്ക് മാത്രമായി ജീവിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ വിശുദ്ധനെ പോലെ ഒരു നിലപാടെടുക്കാൻ നമുക്കായെങ്കിൽ. ധ്യാനപൂർവം നമുക്ക് മത്തായിയുടെ സുവിശേഷം 6:19-25 വായിക്കാം. എന്നിട്ട് എവിടെയാണ് എന്റെ നിക്ഷേപമെന്നും എവിടെയാണ് എന്റെ ഹൃദയമെന്നും ആത്മപരിശോധന ചെയ്യാം. അതേത് പണപ്പെട്ടിയിലാണ്? നവമാധ്യമങ്ങളിലോ ലഹരിയുടെയും ജടികാസക്തിയുടെയും തടവറകളിലോ ആണോ? ഇനി ക്ലബ് ഹൗസിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പകുത്തു നൽകി ക്രിസ്തുവിൽ നിന്ന് ഏറെ ദൂരെയാണോ? എങ്കിൽ നമുക്ക് പശ്ചാത്തപിച്ച് തിരിച്ചു നടക്കാം. ഹൃദയം ഈശോയ്ക്ക് കൊടുക്കാം. അവിടുന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ അടുത്തറിയുന്ന യഥാർത്ഥ സുഹൃത്തും യജമാനനും.